ഓം ശാന്തി. 20/12/2025 പ്രഭാതമുരളി. മധുബൻ. മധുരമായ കുട്ടികളെ, സദ്ഗുരു വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഉയർന്ന ഭാഗ്യമുണ്ടാക്കാൻ. അതിനാൽ നിങ്ങളുടെ പെരുമാറ്റം വളരെ വളരെ രാജകീയമായിരിക്കണം. ചോദ്യം: ആരെയും കുറ്റം പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഏത് പ്ലാനാണ് ഡ്രാമയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? ഉത്തരം: ഡ്രാമയിൽ ഈ പഴയ ലോകത്തിന്റെ വിനാശത്തിന്റെ പ്ലാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലാരും കുറ്റക്കാരല്ല. ഈ സമയം ഇതിന്റെ വിനാശത്തിന് വേണ്ടി പ്രകൃതിക്ക് വളരെ ശക്തമായ കോപം വരും. നാനാഭാഗത്തും ഭൂകമ്പങ്ങൾ ഉണ്ടാകും. കെട്ടിടങ്ങളെല്ലാം വീഴും. വെള്ളപ്പൊക്കം വരും. ക്ഷാമം ഉണ്ടാകും. അതിനാൽ ബാബ പറയുന്നു: കുട്ടികളെ, ഇപ്പോൾ ഈ പഴയ ലോകത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയോഗം അകറ്റൂ. സദ്ഗുരുവിന്റെ ശ്രീമതത്തിലൂടെ നടക്കൂ. ജീവിച്ചിരിക്കെ ദേഹബോധം ഉപേക്ഷിച്ച് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. ഗീതം: നമുക്ക് ആ വഴിയിലൂടെ നടക്കണം. ഓം ശാന്തി. ഏത് വഴിയിലൂടെയാണ് നടക്കേണ്ടത്? ഗുരുവിന്റെ വഴിയിലൂടെ നടക്കണം. ഇത് ഏത് ഗുരുവാണ്? ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും മനുഷ്യരുടെ വായിൽ നിന്നും വരും ആഹാ ഗുരു എന്ന്. ഗുരുക്കന്മാർ ഒരുപാടുണ്ട്. ആഹാ ഗുരു എന്ന് ആരെയാണ് പറയുക? ആരുടെ മഹിമയാണ് പാടുക? സദ്ഗുരു ഒരു ബാബ മാത്രമാണ്. ഭക്തിമാർഗത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ചിലർ ചിലരുടെ മഹിമ പാടും, ചിലർ മറ്റാരുടെയെങ്കിലും മഹിമ പാടും. ആരെയാണോ ആഹാ ആഹാ എന്ന് പറഞ്ഞ് മാനിക്കുന്നത്, ആ സത്യമായ സദ്ഗുരു ഒന്നു മാത്രമാണ് എന്ന് കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. സത്യമായ സദ്ഗുരു ഉണ്ടെങ്കിൽ തീർച്ചയായും കാപട്യമുള്ളവരും ഉണ്ടായിരിക്കും. സത്യമായത് സംഗമയുഗത്തിലാണ്. ഭക്തിമാർഗത്തിലും സത്യത്തിന്റെ മഹിമ പാടാറുണ്ട്. ഉയർന്നതിലും ഉയർന്ന ബാബ മാത്രമാണ് സത്യമായിട്ടുള്ളത്. ആരാണോ മുക്തിദാതാവും വഴികാട്ടിയുമായി മാറുന്നത്? ഇന്നത്തെ കാലത്ത് ഗുരുക്കന്മാർ ഗംഗാസ്നാനം ചെയ്യിപ്പിക്കാനും തീർത്ഥസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാനുമുള്ള വഴികാട്ടിയായിട്ടാണ് മാറുന്നത്. ഹേ പതീത പാവന, വരൂ എന്ന് പറഞ്ഞ് എല്ലാവരും ഓർമ്മിക്കുന്ന ബാബയാകുന്ന സദ്ഗുരു അങ്ങനെയല്ല. പതീത പാവനൻ എന്ന സദ്ഗുരുവിനെ തന്നെയാണ് പറയുന്നത്. ആ സദ്ഗുരുവിന് മാത്രമേ പാവനമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. തീർത്ഥയാത്രയ്ക്ക് കൊണ്ടുപോകുന്ന ഗുരുക്കന്മാർക്ക് പാവനമാക്കി മാറ്റാൻ സാധിക്കില്ല. എന്നെ ഓർമ്മിക്കൂ എന്ന് പറയില്ല. ഗീതയൊക്കെ വായിക്കുന്നുമുണ്ട്, എന്നാൽ അർത്ഥമൊന്നും അറിയില്ല. അഥവാ സദ്ഗുരു ഒന്നാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ സ്വയത്തെ ഗുരുവാണെന്ന് പറയില്ല. ഡ്രാമയനുസരിച്ച് ഭക്തിമാർഗത്തിലെ വകുപ്പ് തന്നെ വേറെയാണ്. അതിൽ അനേക ഗുരുക്കന്മാരും ഭക്തരുമുണ്ട്. ഇവിടെയാണെങ്കിൽ എല്ലാം ഒന്നേ ഉള്ളൂ. പിന്നീട് ഈ ദേവീദേവതകൾ ആദ്യ നമ്പറിൽ വരുന്നു. ഇപ്പോൾ അവസാനമാണ്. ബാബ വന്നിട്ടാണ് ഇവർക്ക് സത്യുഗത്തിലെ ചക്രവർത്തി പദവി നൽകുന്നത്. അപ്പോൾ മറ്റെല്ലാവർക്കും സ്വതവേ തിരിച്ചു പോകണം. അതുകൊണ്ടാണ് എല്ലാവരുടെയും സത്കത്തി ദാതാവ് ഒന്നാണ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കൽപ്പകൽപ്പം സംഗമത്തിൽ തന്നെയാണ് ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നത്. നിങ്ങൾ പുരുഷോത്തമരായി മാറുന്നു. വേറെ ഒരു ജോലിയും ചെയ്യുന്നില്ല. ഗതി സദ്ഗതിയുടെ ദാതാവും ഒന്നാണെന്ന് പാടാറുമുണ്ട്. ഇത് ബാബയുടെ തന്നെ മഹിമയാണ്. ഗതിയും സദ്ഗതിയും സംഗമത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. സംഗമത്തിൽ ഒരു ധർമ്മമാണ് ഉള്ളത്. ഇതും മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? എന്നാൽ ഇതിനുള്ള ബുദ്ധി ആരാണ് നൽകുക? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ തന്നെയാണ് വന്ന് യുക്തി പറഞ്ഞു തരുന്നത്. ആർക്കാണ് ശ്രീമതം നൽകുന്നത്? ആത്മാക്കൾക്ക്. ബാബ അച്ഛനുമാണ്, സദ്ഗുരുവുമാണ്, ടീച്ചറുമാണ്, ജ്ഞാനമാണ് പഠിപ്പിക്കുന്നത്. ബാക്കി എല്ലാ ഗുരുക്കന്മാരും ഭക്തി തന്നെയാണ് പഠിപ്പിക്കുന്നത്. ബാബയുടെ ജ്ഞാനത്താൽ നിങ്ങളുടെ സദ്ഗതി ഉണ്ടാകുന്നു. പിന്നീട് ഈ പഴയ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു. ഇത് നിങ്ങളുടെ പരിധിയില്ലാത്ത സന്യാസം കൂടിയാണ്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഈ ലോകം നശിക്കാനുള്ളതാണ്. ആർക്കെങ്കിലും രോഗം സീരിയസ് ആകുകയാണെങ്കിൽ പറയും ഇവർക്ക് പോകാൻ സമയമായി എന്ന്. അവരെ എന്തിന് ചിന്തിക്കണം? ശരീരം ഇല്ലാതാകും, ബാക്കി ആത്മാവ് ചെന്ന് മറ്റൊരു ശരീരം എടുക്കുന്നു. പ്രതീക്ഷ ഇല്ലാതാകുന്നു. ബംഗാളിൽ പ്രതീക്ഷയില്ലെന്ന് കാണുമ്പോൾ പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകാനായി ഗംഗയിൽ ചെന്ന് മുക്കുന്നു. മൂർത്തികളുടെ പൂജ ചെയ്ത് പിന്നീട് ചെന്ന് മുക്കിക്കോ മുക്കിക്കോ എന്ന് പറയുന്നു. ഇപ്പോൾ മുഴുവൻ ലോകവും മുങ്ങിപ്പോകുമെന്ന് നിങ്ങൾക്കറിയാം. വെള്ളപ്പൊക്കം വരും, തീ പിടിക്കും, മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കും. ഈ അവസ്ഥകളെല്ലാം വരണം. ഭൂമി കുലുക്കത്തിൽ കെട്ടിടങ്ങളെല്ലാം വീണുപോകും. ഈ സമയം പ്രകൃതിക്ക് കോപം വരുമ്പോൾ എല്ലാത്തിനെയും നശിപ്പിക്കുന്നു. ഈ അവസ്ഥകളെല്ലാം മുഴുവൻ ലോകത്തിലും വരണം. അനേക പ്രകാരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നു. ബോംബുകളിലും വിഷം നിറച്ചിട്ടുണ്ട്. അല്പം വിഷവാതകം വരുന്നതിലൂടെ തന്നെ ബോധം പോകുന്നു. ഇത് എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. ഇതെല്ലാം ആരാണ് ചെയ്യിപ്പിക്കുന്നത്? ബാബ ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. ഡ്രാമയുടെ പ്ലാൻ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പഴയ ലോകം പിന്നീട് തീർച്ചയായും പുതിയ ലോകമായി മാറും. പ്രകൃതിക്ഷോഭങ്ങൾ വരും. വിനാശമുണ്ടാവുക തന്നെ വേണം. ഈ പഴയ ലോകത്തോട് ബുദ്ധിയുടെ യോഗം ഇല്ലാതാക്കുക, ഇതിനെയാണ് പരിധിയില്ലാത്ത സന്യാസമെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയും, നമുക്ക് ഈ വഴി പറഞ്ഞു തരുന്ന സദ്ഗുരു ആഹാ. കുട്ടികൾക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, ബാബയെ നിന്ദിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റവും ഉണ്ടാകരുത്. നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കെ മരിക്കുകയാണ്. ദേഹം ഉപേക്ഷിച്ച് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ദേഹത്തിൽ നിന്ന് വേറിട്ട ആത്മാവായി മാറി ബാബയെ ഓർമ്മിക്കണം. ഇവർ വളരെ നല്ലതാണ് പറയുന്നത്. ആഹാ സദ്ഗുരു ആഹാ. പാരലൌകിക സദ്ഗുരുവിനെ തന്നെയാണ് ആഹാ ആഹാ എന്ന് പറയുന്നത്. ലൌകിക ഗുരുക്കന്മാർ ഒരുപാടുണ്ട്. സത്യം സത്യമായ സദ്ഗുരു ഒന്നു മാത്രമേ ഉള്ളൂ. ഭക്തിമാർഗത്തിലും ബാബയാകുന്ന സദ്ഗുരുവിന്റെ പേരാണ് തുടർന്നുകൊണ്ടേ വരുന്നത്. മുഴുവൻ സൃഷ്ടിയുടെ അച്ഛൻ ഒന്നു തന്നെയാണ്. പുതിയ സൃഷ്ടിയുടെ സ്ഥാപന എങ്ങനെയാണുണ്ടാകുന്നത് ഇതാർക്കും അറിയില്ല. പ്രളയമുണ്ടായി, പിന്നീട് ആലിലയിൽ ശ്രീകൃഷ്ണൻ വന്നു എന്ന് ശാസ്ത്രങ്ങളിലെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ആലിലയിൽ എങ്ങനെ വരും. നിങ്ങളെ ഇപ്പോൾ കയറുന്ന കലയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി സദ്ഗുരുവിനെ ലഭിച്ചിരിക്കുകയാണ്. പറയാറില്ലേ, നിങ്ങളുടെ കയറുന്ന കലയിലൂടെ എല്ലാവരുടെയും നന്മയുണ്ടാകുന്നു. അതിനാൽ ആത്മീയ അച്ഛൻ ആത്മാക്കൾക്കിരുന്ന് മനസ്സിലാക്കി തരികയാണ്. ആത്മാവ് 84 ജന്മങ്ങളും എടുത്തു. ഓരോ ജന്മത്തിലും നാമരൂപം വേറെയായിരിക്കും. ഇന്നയാൾ 84 ജന്മം എടുത്തു എന്ന് പറയില്ല. ആത്മാവാണ് 84 ജന്മം എടുക്കുന്നത്. ശരീരം മാറിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. മുഴുവൻ ജ്ഞാനവും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ആര് വന്നാലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. തുടക്കത്തിൽ ദേവീ ദേവതകളുടെ രാജ്യമായിരുന്നു. പിന്നീട് മധ്യത്തിൽ രാവണ രാജ്യം വന്നു. ഏണിപ്പടി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സത്യുഗത്തിൽ സത്തോ പ്രധാനം, പിന്നീട് സത്തോ രജോ തമോയിലൂടെ ഇറങ്ങുന്നു. ചക്രം ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ചിലരെല്ലാം പറയും, ബാബയ്ക്ക് നമ്മളെ 84 ജന്മങ്ങളുടെ ചക്രത്തിലേക്ക് കൊണ്ടുവരേണ്ട വല്ല ആവശ്യവുമുണ്ടായിരുന്നോ എന്ന്. എന്നാൽ ഈ സൃഷ്ടിചക്രം അനാദിയായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതിന്റെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയണം. മനുഷ്യരായിട്ട് അറിയുന്നില്ല എങ്കിൽ അവർ നാസ്തികരാണ്. അറിയുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര ഉയർന്ന പദവി പ്രാപ്തമാകുന്നു, ഈ പഠിപ്പ് എത്ര ഉയർന്നതാണ്, വലിയ പരീക്ഷ പാസാകുന്നവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാകാറുണ്ടല്ലോ. നമ്മൾ വലുതിലും വലിയ പദവി പ്രാപ്തമാക്കും. നിങ്ങൾക്കറിയാം, ഈ ലക്ഷ്മി നാരായണന്മാർ പൂർവജന്മത്തിൽ പഠിച്ച് പിന്നീടാണ് മനുഷ്യനിൽ നിന്നും ദേവതയായി മാറിയത്. ഈ പഠിപ്പിലൂടെയാണ് സത്യുഗി രാജധാനി സ്ഥാപിക്കപ്പെടുന്നത്. പഠിപ്പിലൂടെ എത്ര ഉയർന്ന പദവിയാണ് ലഭിക്കുന്നത്! അത്ഭുതമല്ലേ? വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നവരോടും അഥവാ വലിയ വലിയ വിദ്വാൻമാരോടും ചോദിക്കൂ, ഈ ലക്ഷ്മി നാരായണന്മാർ സത്യുഗത്തിന്റെ തുടക്കത്തിൽ എങ്ങനെയാണ് ജന്മമെടുത്തത് എന്ന്. അപ്പോൾ പറയാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, ഇത് ഗീതയുടെ തന്നെ രാജയോഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ ഇരുന്ന് കേൾപ്പിക്കുകയാണ്. നിങ്ങൾ പറയുന്നു, ബാബ, നമ്മൾ ബാബയുമായി 5000 വർഷം മുമ്പും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് കണ്ടുമുട്ടിയത്? സ്വർഗത്തിന്റെ സമ്പത്ത് എടുക്കാൻ, ലക്ഷ്മി നാരായണനായി മാറുന്നതിന് വേണ്ടി. ചെറിയവരും വലിയവരും വൃദ്ധരുമെല്ലാം വരുന്നുണ്ട്. അവർ തീർച്ചയായും പഠിച്ചിട്ടാണ് വരുന്നത്. ലക്ഷ്യം തന്നെ ഇതാണ്. സത്യനാരായണന്റെ സത്യമായ കഥയല്ലേ? ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. രാജ്യഭാഗ്യം സ്ഥാപിക്കപ്പെടുകയാണ്. നല്ല രീതിയിൽ ആരാണോ മനസ്സിലാക്കുന്നത്, അവർക്ക് ആന്തരികമായ സന്തോഷമുണ്ടാകും. ബാബ ചോദിക്കും, രാജ്യഭാഗ്യം പ്രാപ്തമാക്കാനുള്ള ധൈര്യമുണ്ടല്ലോ? പറയും, ബാബ, എന്തുകൊണ്ടില്ല? നമ്മൾ പഠിക്കുന്നത് തന്നെ നരനിൽ നിന്ന് നാരായണനായി മാറാനാണ്. ഇത്രയും സമയം നമ്മൾ സ്വയത്തെ ദേഹമാണെന്ന് മനസ്സിലാക്കിയാണ് ഇരുന്നത്. ഇപ്പോൾ ബാബ നമുക്ക് ശരിയായ വഴി പറഞ്ഞു തന്നു. ദേഹി അഭിമാനിയാകാൻ പരിശ്രമമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തന്റെ നാമരൂപത്തിൽ കുടുങ്ങിപ്പോകുന്നു. ബാബ പറയുന്നു, ഈ നാമരൂപത്തിൽ നിന്ന് വേറിട്ടവരാകണം. ഇപ്പോൾ ആത്മാവ് എന്നതും പേര് തന്നെയല്ലേ? ബാബയാണ് സുപ്രീം പരമപിതാവ്. ലൗകിക അച്ഛനെ പരമപിതാവെന്ന് പറയില്ല. പരമം എന്ന പദം ഒരേയൊരു ബാബയ്ക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളത്. ആഹാ ഗുരു എന്നും ബാബയെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് സിഖുകാർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഗുരു ഗ്രന്ഥ് സാഹബ് എന്ന പുസ്തകത്തിൽ എല്ലാം വർണ്ണിച്ചിട്ടുണ്ട്. ജബ് സാഹബ് സുഖ്മണി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ മറ്റൊരു ശാസ്ത്രത്തിലും ഇത്രയും വർണ്ണിച്ചിട്ടില്ല. ഈ രണ്ട് വാക്കുകൾ തന്നെയാണ് വലുത്. ബാബ പറയുന്നു, സാഹബിനെ ഓർമ്മിക്കൂ. എന്നാൽ നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് സുഖം ലഭിക്കും. ഇതിൽ സംശയിക്കേണ്ട കാര്യമേയില്ല. ബാബ വളരെ സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ മനുഷ്യർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി എത്ര ചിത്രങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്! എത്ര സഹജമായി മനസ്സിലാക്കാൻ സാധിക്കും! നിങ്ങൾ ആത്മാവാണ്, പിന്നീടാണ് ഭിന്ന ഭിന്ന ധർമ്മങ്ങളിലേക്ക് വന്നത്. ഇത് വ്യത്യസ്തമായ ധർമ്മങ്ങളുടെ വൃക്ഷമാണ്. ഈ സമയം ഈ മുഴുവൻ ലോകത്തിലുള്ളവരും കാൽകാശിന് വിലയില്ലാത്തവരാണ്. നിങ്ങളും അങ്ങനെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സമ്പന്നരും മൂല്യമുള്ളവരുമായി മാറുകയാണ്. അവരുടെ അവകാശികളും അവസാനം അനുഭവിക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ കൈ നിറച്ചാണ് കൊണ്ടുപോകുന്നത്. ബാക്കി എല്ലാവരും വെറും കൈയോടെയാണ് പോവുക. നിങ്ങൾ നിറയ്ക്കാൻ വേണ്ടി തന്നെയാണ് പഠിക്കുന്നത്. കൽപ്പം മുൻപ് വന്നിട്ടുള്ളവരാരാണോ അവർ മാത്രമേ വരികയുള്ളൂ. അല്പമെങ്കിലും കേട്ടാൽ മതി, വരും. എല്ലാവർക്കും ഒന്നിച്ചു കാണാനൊന്നും സാധിക്കില്ല. നിങ്ങൾ ഒരുപാട് പ്രജകളെ ഉണ്ടാക്കുന്നുണ്ട്. ബാബയ്ക്ക് എല്ലാവരെയൊന്നും കാണാൻ സാധിക്കില്ലല്ലോ. അല്പം കേട്ടാൽ പോലും പ്രജകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എണ്ണാൻ പോലും സാധിക്കില്ല. നിങ്ങൾ കുട്ടികൾ സേവനത്തിലാണ്, ബാബയും സേവനത്തിലാണ്. ബാബയ്ക്ക് സേവനമില്ലാതെ ഇരിക്കാൻ സാധിക്കില്ല. ദിവസവും അതിരാവിലെ സേവനം ചെയ്യാൻ വരുന്നു. സത്സംഗവും രാവിലെ തന്നെയാണ് ചെയ്യുന്നത്. ആ സമയം എല്ലാവർക്കും സമയമുണ്ട്. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് അതിരാവിലെയും രാത്രിയും വരാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ദിവസം തോറും ലോകം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ഇടവഴിയിലും അടുത്തടുത്തായി സെന്ററുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ സെന്ററിൽ എത്താം, എളുപ്പമാകും. നിങ്ങളുടെ വൃദ്ധിയുണ്ടാകുമ്പോൾ രാജധാനി സ്ഥാപിക്കപ്പെടും. ബാബ സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. ഇത് രാജയോഗത്തിലൂടെയാണ് സ്ഥാപിക്കപ്പെടുന്നത്. ബാക്കി ഈ ലോകമൊന്നും ഉണ്ടായിരിക്കുകയില്ല. പ്രജകൾ എത്രയാണ് ഉണ്ടാകുന്നത്? മാലയും ഉണ്ടാക്കണം. അനേകരുടെ സേവനം ചെയ്ത് തനിക്ക് സമാനമാക്കി മാറ്റുന്നവരാണ് മുഖ്യമായിട്ടുള്ളത്. അവർ തന്നെയാണ് മാലയിലെ മുത്തായി മാറുന്നത്. മനുഷ്യർ മാല ജപിക്കാറുണ്ട്, എന്നാൽ അർത്ഥമൊന്നും മനസ്സിലാക്കാറില്ല. പല ഗുരുക്കന്മാരും ബുദ്ധി അതിൽ മുഴുകുന്നതിനു വേണ്ടി മാല ജപിക്കാൻ കൊടുക്കാറുണ്ട്. കാമം മഹാശത്രുവാണ്. ദിവസം തോറും വളരെ കടുത്തതായി മാറുക തന്നെ ചെയ്യും. തമോ പ്രധാനമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ ലോകം വളരെ അഴുക്ക് നിറഞ്ഞതാണ്. ബാബയോട് ഒരുപാട് പേർ പറയുന്നുണ്ട്, ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്, ഉടനെ സത്യയുഗത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന്. ബാബ പറയുന്നു, ക്ഷമയോടെ ഇരിക്കൂ, സ്ഥാപന നടക്കുക തന്നെ വേണം. ഇത് ആദരിക്കലാണ്. ഈ സൽക്കാരം തന്നെ നിങ്ങളെ കൊണ്ടുപോകും. ഇതും മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ ആത്മാക്കൾ വന്നത് പരംധാമത്തിൽ നിന്നാണ്, വീണ്ടും അവിടേക്ക് തന്നെ പോകണം. പിന്നീട് പാർട്ട് അഭിനയിക്കാനായി വീണ്ടും വരും. അതിനാൽ പരംധാമത്തെ ഓർമ്മിക്കണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ വികർമ്മം വിനാശമാകും. ഈ സന്ദേശം തന്നെ എല്ലാവർക്കും കൊടുക്കണം. മറ്റൊരു സന്ദേശകരോ വഴികാട്ടിയോ ഇല്ല. മറ്റ് വഴികാട്ടികളെല്ലാം മുക്തിധാമത്തിൽ നിന്ന് താഴേക്കാണ് കൊണ്ടുപോകുന്നത്. പിന്നീട് അവർക്ക് ഏണിപ്പടി താഴോട്ടിറങ്ങുക തന്നെ വേണം. പൂർണമായി തമോപ്രധാനമായി മാറുമ്പോഴാണ് ബാബ വന്ന് എല്ലാവരെയും സതോപ്രധാനമാക്കി മാറ്റുന്നത്. നിങ്ങൾ കാരണം എല്ലാവർക്കും തിരിച്ചു പോകേണ്ടി വരുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് പുതിയ ലോകം വേണമല്ലോ. ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. കുട്ടികൾക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ഈ ദേഹത്തിന്റെ നാമരൂപത്തിൽ നിന്ന് വേറിട്ട് ദേഹി അഭിമാനിയായി മാറണം. സത്ഗുരുവിന്റെ നിന്നയുണ്ടാകുന്ന തരത്തിലുള്ള പെരുമാറ്റമൊന്നും ഉണ്ടാകരുത്. രണ്ട്, മാലയിലെ മുത്തായി മാറുന്നതിനു വേണ്ടി അനേകരെ തനിക്ക് സമാനമാക്കി മാറ്റാനുള്ള സേവനം ചെയ്യണം. ആന്തരിക സന്തോഷത്തിലിരിക്കണം. നമ്മൾ രാജ്യഭാഗ്യമെടുക്കാൻ വേണ്ടി പഠിക്കുകയാണ്. ഇത് നരണിൽ നിന്ന് നാരായണനായി മാറുന്നതിനുള്ള പഠിപ്പാണ്. വരദാനം: നിരന്തരമായ ഓർമ്മയിലൂടെ അവിനാശി സമ്പാദ്യം ശേഖരിക്കുന്ന സർവ ഖജനാക്കളുടെയും അധികാരിയായി ഭവിക്കട്ടെ. നിരന്തരമായ ഓർമ്മയിലൂടെ ഓരോ ചുവടിലും സമ്പാദ്യം ശേഖരിക്കുകയാണെങ്കിൽ സുഖം, ശാന്തി, ആനന്ദം, പ്രേമം എന്നീ ഖജനാവുകളും അധികാരരൂപത്തിൽ അനുഭവം ചെയ്യാനാകും. ഒരു വിധത്തിലുമുള്ള വിഷമതകളും ഉണ്ടാകില്ല. സംഗമയുഗത്തിൽ ബ്രാഹ്മണർക്ക് ഒരു കഷ്ടവും ഉണ്ടാകില്ല. ഏതെങ്കിലും വിഷമതകൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ബാബയുടെ ഓർമ്മ വരുത്താനായിരിക്കും. എങ്ങനെയാണോ റോസാ പുഷ്പത്തിനൊപ്പമുള്ള മുള്ളുകൾ അതിന് സുരക്ഷയ്ക്ക് വഴിയൊരുക്കുന്നത്, അതുപോലെ ഈ ബുദ്ധിമുട്ടുകൾ ബാബയുടെ ഓർമ്മയെ കൂടുതൽ ശക്തമാക്കാനുള്ളതിന് നിമിത്തമായി മാറുന്നു. സ്ലോഗൻ സ്നേഹരൂപത്തിന്റെ അനുഭവം കേൾപ്പിക്കാറുണ്ടല്ലോ, ഇനി ശക്തിരൂപത്തിന്റെ അനുഭവങ്ങളും കേൾപ്പിക്കാൻ തുടങ്ങൂ. അവ്യക്ത സൂചന ഇപ്പോൾ സമ്പന്നവും കർമാതീതവുമായി മാറാനുള്ള ദൃഢസങ്കല്പമെടുക്കൂ. എങ്ങനെയാണോ ബ്രഹ്മ ബാബ അവസാന സമയത്ത് തന്റെ കർമാതീത സ്റ്റേജിലെത്തിയത്, അപ്പോൾ ആശീർവാദങ്ങൾ നൽകുന്ന പാർട്ടാണ് ഉണ്ടായിരുന്നത്. അന്ന് ബാലൻസിന്റെയും ബ്ലെസ്സിംഗിന്റെയും അത്ഭുതങ്ങൾ കണ്ടിരുന്നു. അതുപോലെ ബ്രഹ്മ ബാബയുടെ ചുവടുകളെ പിന്തുടരൂ. ഇതുതന്നെയാണ് സഹജവും ശക്തിശാലിയുമായ സേവനം. ഇപ്പോൾ കണ്ണുകളിലൂടെയോ നെറ്റിത്തടത്തിലൂടെയോ ആശീർവാദങ്ങൾ നൽകുക എന്നതാണ് വിശേഷാത്മാക്കളുടെ പാർട്ട്. ഓം ശാന്തി.